രാധേശ്യാം. ഇന്ന് ദശകം 84 സമന്ത പഞ്ചക യാത്ര. ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമം. ഓം. ഇത് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 82, 83, 84 അധ്യായങ്ങള് ഈ ദശകത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്മൾ ഈ സമന്ത പഞ്ചകത്തിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ട്. അതായത് പരശുരാമാവതാരം വന്നപ്പോൾ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. പരശുരാമൻ 21 പ്രാവശ്യം ഭാരതം ചുറ്റി നടന്ന് ക്ഷത്രിയ സംഹാരം നടത്തി. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രമാണ് സമന്ത പഞ്ചകം എന്ന പേരിൽ പരശുരാമൻ സ്ഥാപിച്ചതാണത്. കുരുക്ഷേത്രത്തിലാണ് സമന്ത പഞ്ചകം. അതായത് 21 പ്രാവശ്യവും ഈ ക്ഷത്രിയ സംഹാരം നടത്തിയിട്ട് അവരുടെ രക്തം കൊണ്ട് ഈ സമന്ത പഞ്ചകത്തിൽ 5 കയങ്ങൾ ഉണ്ടാക്കി എന്നാണ്. ആ രക്തക്കയങ്ങളിൽ പരശുരാമൻ നിന്നുകൊണ്ട് പിതൃക്കൾക്ക് ആ നിണം കൊണ്ട് തർപ്പണം നടത്തി. അപ്പോൾ പിതൃക്കൾ സന്തുഷ്ടരായി പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളുവാൻ പറഞ്ഞു. അപ്പോൾ പരശുരാമൻ പറയുകയാണ്, ക്ഷത്രിയരെ കൊന്നൊടുക്കിയ പാപം പരിഹരിക്കുകയും വേണം, ഈ 5 കയങ്ങളിലെയും രക്തം തീർത്ഥമായി തീരണം എന്നുമാണ് ആ വരം ആവശ്യപ്പെടുന്നത്. അങ്ങനെയാകട്ടെ എന്ന് പിതൃക്കൾ അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതലാണ് സമന്ത പഞ്ചകം ഒരു പുണ്യഭൂമിയായി തീർന്നത്. ഇനിയും നമുക്ക് നോക്കാം. അപ്പോൾ ഈ സമന്ത പഞ്ചകത്തില് ശ്രീകൃഷ്ണനൊക്കെ ദ്വാരകയിൽ വാഴുന്ന കാലത്ത് ഒരു അപൂർവമായിട്ടുള്ള സൂര്യഗ്രഹണം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് ശ്ലോകത്തിൽ പറയുന്നത്. അത് മാഘമാസമായിരുന്നു. അത് ശ്രാവണ നക്ഷത്രവും അമാവാസയും ഞായറാഴ്ചയും ചേർന്നുള്ള പുണ്യദിനം ആയിരുന്നു. ആ പൂർണ്ണ സൂര്യഗ്രഹണമായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവ സൂര്യ സാധാരണ ഇങ്ങനെയുള്ള സമയത്തൊക്കെ എല്ലാവരും ഏതെങ്കിലും തീർത്ഥങ്ങളിലൊക്കെ പോയി സ്നാനം ചെയ്യാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ദ്വാരകാപുരിയിൽ നിന്ന് കൃഷ്ണനും ബലരാമനും എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളും, പിന്നെ വൃന്ദാവനത്തിൽ നിന്ന് യശോദ, നന്ദഗോപുര അഗോപസ്ത്രീകൾ, അങ്ങനെ അവര്, പിന്നെ ഹസ്തിനപുരത്തിൽ നിന്ന് ധൃതരാഷ്ട്രര്, കൗരവര്, പാണ്ഡവന്മാര്, പാഞ്ചാലി, അങ്ങനെ എല്ലാവരും അവിടെ വന്നിരുന്നു എന്നാണ്. അഥ ത്വം ക്വചിത്, പിന്നീട് ഭഗവാൻ ഒരു ദിവസം, അതായത് തപനോപരാഗകാലേ ഒരു സൂര്യഗ്രഹണ സമയത്ത് പുരി ദ്വാരകാപുരിയിൽ കൃതവർമാവിനെയും കാമസൂനു അനിരുദ്ധനാണ്, നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, അനിരുദ്ധനെയും അവിടെ രക്ഷയ്ക്കായിട്ട്, ദ്വാരകാപുരിയുടെ രക്ഷയ്ക്കായിട്ട് ഇവരെ രണ്ടുപേരെയും അവിടെ അവിടെ നിർത്തിയിട്ട് യദുകുല മഹിളാവൃത, യാദവന്മാരോടും അവിടുത്തെ സ്ത്രീകളോടും കൂടി സമന്ത പഞ്ചകാഖ്യം, സമന്ത പഞ്ചകം എന്നു പേരായ സുതീർത്ഥം സമുപഗത അസി, ആ പുണ്യതീർത്ഥത്തിലേക്ക് എഴുന്നള്ളുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്. ഇത് കുരുക്ഷേത്രത്തിലാണ് ഈ സമന്ത പഞ്ചകം പരശുരാമൻ നിർമ്മിച്ച, ക്ഷത്രിയ രക്തം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് ഭഗവാൻ പിതൃക്കളുടെ അനുഗ്രഹത്താൽ അത് ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ പുണ്യ തീർത്ഥം ആക്കി മാറ്റി എന്നാണ്. അതൊക്കെ ഭാഗവതത്തിലുണ്ട് ഇതൊക്കെ. അതായത് ഈ ഭഗവാൻ ബലരാമനും അവിടെ വരുന്നുണ്ട്. ഭഗവാൻ ബലരാമൻ അത് മഹാഭാരതത്തിലുണ്ട്. രോമഹർഷണൻ എന്ന് പറയുന്ന സൂതനെ നിഗ്രഹിക്കും. അതിനുള്ള പ്രായശ്ചിത്തവും ഈ സമന്ത പഞ്ചകത്തിൽ വന്നാണ് നിർവഹിക്കുന്നത്, ആ തീർത്ഥത്തിലാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ബഹുതര ജനദാഹിതായ തത്ര ത്വമപി പുനന്മിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശി സമമിളഥാ കുരു പാണ്ഡവാദി മിത്രേ. തം ത്വം അപി തത്ര, ഭഗവാനും അവിടെ ബഹുതര ജനദാഹിതായ, വളരെ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി വിനിമജ്യ തീർത്ഥതോയം പുനൻ യഥാവിധി സ്നാനം ചെയ്ത് ആ തീർത്ഥജലത്തെ പരിശുദ്ധീകരിച്ചു. അതായത് സാധാരണ തീർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ നമുക്ക് തീർത്ഥം വളരെ അനുഗ്രഹം കിട്ടുന്നതാണ്. അത് ഭഗവാൻ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ഇനിയുള്ള പിന്നീട് വരുന്ന ജനങ്ങൾക്കെല്ലാം അത് വളരെ നന്മയാണ് ഭഗവാൻ സ്നാനം ചെയ്തതുകൊണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പരിശുദ്ധീകരിച്ചു ആ തീർത്ഥജലത്തെ വീണ്ടും എന്നാണ് പറയുന്നത്. ദ്വിജകുല ആ ബ്രാഹ്മണർക്കെല്ലാം ദ്വിജകുല പരിമുക്ത വിത്തരാശി ഒരുപാട് ബ്രാഹ്മണരും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ധാരാളം വിത്തം ധനം കൊടുത്തു. കുരു പാണ്ഡവാദി മിത്രൈ സമമിളഥ കൗരവന്മാർ പാണ്ഡവന്മാർ മുതലായ മിത്രങ്ങളുമായി അവിടെ സമ്മേളിച്ച് അവരൊക്കെ എല്ലാവരും അവിടെ തീർത്ഥസ്നാനമൊക്കെ ചെയ്ത് ഉപവാസമൊക്കെ ചെയ്ത് അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. തവ ഖലു ദൈതാ ജനൈ സമേത ദ്രുപദ സുധാ ത്വയി ഗാഢ ഭക്തി ഭാരാ തദുദിത ഭവദാ ഹൃദി പ്രകാരൈ അതിമുമുദേ സമം അന്യ ഭാമിനീ ഭീം ത്വയി ഗാഢ ഭക്തി ഭാരാ ദ്രുപദ സുധാ ഖലു ഭഗവാനിൽ വളരെ ഭക്തിയുള്ള ദ്രുപദ സുധാ പാഞ്ചാലി പാഞ്ചാലി ദേവിയും വന്നിട്ട് തവ ദൈതാജനൈ സമേത ഭഗവാന്റെ 8 പത്നിമാരും ഉണ്ട്. അപ്പോൾ അവരോടുകൂടിയെല്ലാം വളരെ അവരുടെ കൂട്ടത്തിലൊക്കെ ഇരുന്ന് തദുദിത ഭവദാഹൃതി പ്രകാരേ അപ്പോൾ അവരോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അവരുടെ വിവാഹം നടന്നത്. അപ്പോൾ അവരോരോരുത്തരും എങ്ങനെയാണ് തങ്ങളുടെ വിവാഹം ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് നടത്തി തങ്ങളെ കൊണ്ടുപോയത് എന്നൊക്കെ അവര് വിവരിക്കുന്നുണ്ട്. അതൊക്കെ ഭാഗവതത്തില് നല്ല ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അന്യഭാമിനീഭി സമം അതിമുമുദേ ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ വർണ്ണിച്ചു വർണ്ണിച്ചു പറഞ്ഞത് കേട്ടിട്ട് മറ്റുള്ള സ്ത്രീകളോടൊപ്പം വളരെയധികം സന്തോഷിച്ചു പാഞ്ചാലി ദേവിയും. അങ്ങനെ അവരെ സ്ത്രീകൾ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് രസിച്ചു എന്നാണ് പറയുന്നത്. തദനുജ ഭഗവൻ നിരീക്ഷ ഗോപാൻ അതികുതുകാതുപഗമ്യമാണയിത്വാ ചിരതര വിരഹാതുരാംഗരേഖ പശുഭവധൂ സരസം ത്വം അന്വയാസി ഭഗവൻ അല്ലയോ ഭഗവാനെ പിന്നീട് ആരെയാ കണ്ടത്? തദനുജത്വം ഗോപാൻ നിരീക്ഷ്യ അനന്തരം ഭഗവാൻ ഗോപന്മാരെ കണ്ടിട്ട് അതികുതുകാതുപഗമ്യമാനയിത്വ വളരെ അത്യാഹ്ലാദത്തോടെ അവരുടെ അടുത്ത് ചെന്ന് അവരെ ബഹുമാനിച്ചു മാനയിത്വ അവരെ ബഹുമാനിച്ചു. എന്നിട്ട് അപ്പോൾ ആ ഗോപികമാർ എങ്ങനെയാണെന്നാണ് ഭട്ടതിരിപ്പാടിന്റെ ഒരു കൽപ്പന നോക്കൂ. ചിരതര വിരഹാതുര അംഗരേഖ ഒരുപാട് ഇത്രയും വർഷമായിട്ട് അവരൊക്കെ വിരഹ ദുഃഖമായിരുന്നു അവർക്ക് ഗോപികമാർക്ക്. അപ്പോൾ അവര് ഒരു വര പോലെ അത്രയും മെലിഞ്ഞ ശരീരമായിരുന്നു പോലും ആ ഗോപികമാർക്കൊക്കെ. പശുപവധു സരസം അന്വയാസി അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് ഭഗവാൻ ആനന്ദത്തോടെ ചെന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ അവരുടെ കുഞ്ഞു കൃഷ്ണനൊന്നും അല്ല, വലിയ ദ്വാരകാപുരി നാഥനാണ്. അതുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുവാൻ ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുകയായിരുന്നു പോലും ഗോപവർഗ ആ ഗോപന്മാരെല്ലാവരും. അപ്പോൾ ഭഗവാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, ചെന്ന് അവരെ ബഹുമാനിച്ചു. എന്നിട്ട് ഈ ഗോപികള് ഇങ്ങനെ അവർക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അവര് തിരിഞ്ഞ് പോയപ്പോൾ വൃന്ദാവനത്തിലെ പോലെ ഭഗവാൻ അവരെ പിന്തുടർന്ന് ചെന്ന് രസിപ്പിച്ചു എന്നൊക്കെയാണ് അന്വയാസി എന്ന് പറയുന്ന ആ വാക്കിന്റെ ഒരു വ്യാഖ്യാനം എന്നും പറയുന്നുണ്ട്. സപതിജ ഭവതി ക്ഷണോത്സവേണ ക്ഷണോത്സവേന ഭഗവാനെ കണ്ടപ്പോഴേക്ക് ഇവരുടെ ഭഗവാന്റെ ആ ദർശനം ഭവദീക്ഷണം ആ ഭഗവാന്റെ ദർശനം കൊണ്ടുണ്ടായ ആ സന്തോഷം ആനന്ദം ആനന്ദത്താൽ പ്രമുഷിതമാനഹൃദാം നിദംബിനീന അവരുടെ ആ മനസ്സിൽ നിന്ന് ആദ്യം അവർക്കൊരു സങ്കടവും ദേഷ്യവും ഒക്കെ വന്നെങ്കിലും ആ പ്രണയ ദേഷ്യവും കോപമൊക്കെ അങ്ങ് നിശേഷം മാറ്റിയിട്ട് ആ ഗോപസുന്ദരിമാരൊക്കെ അതിരസ പരിമുക്ത കഞ്ചുളികെ, അവരുടെ ആ സങ്കല്പത്തിൽ അവരുടെ ആ കഞ്ചുളികങ്ങളൊക്കെ അഴിഞ്ഞു എന്നാണ് പറയുന്നത്. പരിചയ ഹൃദ്യതരെ കുജേ നിളൈഷീച്ച, ഭഗവാനെ അവർ നേരത്തെ തന്നെ അവരെ നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ആ മനസ്സിനിണങ്ങിയ അവരുടെ കുജങ്ങളിൽ ചേർന്ന് ലയിച്ചു എന്നാണ് പറയുന്നത്. ഇനിയും രാധയെ പറ്റി തനിയെ പറയുകയാണ്. രിപുജന കലഹൈ പുനഃ പുനർമേ സമുപഗതൈർ ഇയതി വിളംബനാഭൂത് ഇതി കൃതപരിരംഭണേ ത്വയി ദ്രാഗ് അതിവിവശാ ഖലു രാധികാ നിലില്യേ. ഇതാണ് പിന്നെയും പിന്നെയും ഭട്ടതിരിപ്പാട് രാധികയുടെ കാര്യം പറയുന്നെന്ന് പറയുന്നത്. പുനഃ പുനസമുപഗതൈ രിപുജന കലഹൈ, ശ്രീകൃഷ്ണൻ രാധയോട് പറയുകയാണ്, പുനഃപുന വീണ്ടും വീണ്ടും സമുപഗതൈ, വീണ്ടും വീണ്ടും വന്നു ചേർന്ന രിപുജന കലഹൈ, ശത്രുക്കളുമായിട്ടുള്ള യുദ്ധം നിമിത്തമാണ്. മേ ഇയതി വിളംബനാഭൂത്, എനിക്ക് ഭവതിയുടെ അടുത്തു വരാൻ കാലതാമസം നേരിട്ടത്. ഭഗവാൻ അവിടെ നിന്ന് പോരുമ്പോൾ പറഞ്ഞതല്ലേ ഞങ്ങൾ വന്നോളാംന്ന്, പക്ഷെ വരാൻ പറ്റിയില്ല. അതിന് കാരണം ഇങ്ങനെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ടാണ്. അത് ഉദ്ധവരോടും പറഞ്ഞു വിടുന്നുണ്ടല്ലോ. ഇതി ത്വയി കൃതപരിരംഭണേ എന്ന് പറഞ്ഞ ഭഗവാൻ രാധയെ ആലിംഗനം ചെയ്തപ്പോൾ രാധികാദ്രാഖ് അതിവിവശാഖലു നിലില്യേ, രാധാദേവി പെട്ടെന്ന് വളരെ പ്രേമപരവശയായിട്ട് ഭഗവാനിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തില് ഭഗവാൻ ഗോപികൾക്ക് തത്വോപദേശം നൽകുന്നതാണ്. അപഗത വിരഹ വ്യഥാസ്തദാത രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിതാത്മകോ അഹമാത്മേതി ഉദയതു വസ്ഫുടമേവ ചേതസീതി. അപ്പോൾ ഭഗവാൻ പറയുന്നത്, തദാ രഹസിത അപഗത വിരഹ വ്യഥാ വിധായ, ഈ അവസരത്തിൽ ഏകാന്തതയിൽ വെച്ച് ആ ഗോപികകളുടെ വിരഹ ദുഃഖമെല്ലാം അകറ്റി. എന്തൊക്കെയാണ് പറഞ്ഞതെന്നാണ്, പരമസുഖചിതാത്മക പരമാനന്ദ പ്രകാശ സ്വരൂപനായ അഹം, ഞാൻ ആത്മാ ഇതിഥി, ഞാനാകുന്നു സർവ ജീവജാലങ്ങളുടെയും ആത്മാവ്, സർവാന്തര്യാമി എന്ന ബോധം ഉപചേതസി നിങ്ങളുടെ മനസ്സിൽ സ്ഫുടം ഏവ ഉദയതു, മനസ്സിൽ സ്പഷ്ടമായി ഉദിക്കട്ടെ. ഇതി തത്വബോധം ദദാഥ, എന്നിപ്രകാരം തത്വജ്ഞാനം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ തത്വജ്ഞാനം ഭാഗവതം കിളിപ്പാട്ടില് നല്ലതായിട്ട് പറയുന്നുണ്ട്. ആനന്ദമാം പരബ്രഹ്മമാകുന്നു ഞാൻ, ആയതുകൊണ്ട് സമസ്തത്തിലും അഹം, ആയതുകൊണ്ട് ഞാനാകുന്നു നിങ്ങളും. സർവവും ഞാൻ സമസ്തങ്ങളും എന്നിലും ഏവമെന്നാൽ മഹാകാശേ സമസ്തവും മേവുന്നു വ്യോമമെല്ലാറ്റിലും പൂർണമായി മേവുന്നതോർത്താൽ സമസ്തമാകാശമാം. ദേഹാദിലോകമാകുന്നതും ഞാൻ തന്നെ, ദേഹലോകമല്ലാത്തതും ഞാനല്ലോ. ആകയാൽ നിങ്ങളും ഞാനും ഒരിക്കലും ഏകമല്ലാതെ വേർപാടില്ലറിഞ്ഞാലും ചിത്തേ നിരപ്പതെല്ലാമേ ഞാനാകയാൽ ചിത്തേ ഒരിക്കലും എന്നെ സ്മരിപ്പവർക്കെന്നെയല്ലാതെ സ്മരിപ്പാനിടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാഗവതത്തില് നല്ല ഭംഗിയായിട്ട് ഭഗവാന് ആ തത്വജ്ഞാന ബോധം ഈ ഗോപികമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഭഗവാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ്, സർവാന്തര്യാമി എന്ന ബോധം നമ്മുടെ എല്ലാം മനസ്സിൽ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകം നോക്കാം. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുര അഭവദുദ്ധവ ഉപദേശേ സമഭവത് അമുത പരം ദുതാസാം പരമസുഖൈക്യമയി ഭവത് വിചിന്ത. പുര ഉദ്ധവോപദേശ, പണ്ട ഉദ്ധവർ നൽകിയ ഉപദേശങ്ങളാൽ താസാം വിയോഗ, ആ ഗോപികമാരുടെ വിരഹ ദുഃഖം ഒക്കെ അല്പം കിമപി സുഖരസ പരിമിശ്രിത അഭവത്, അല്പം ആനന്ദാനുഭവം കലർന്നതായിരുന്നു. അന്നും ഇതുപോലെ ഉദ്ധവര് ഉപദേശം കൊടുക്കുന്നുണ്ട്. വിരഹമായാലും സംയോഗമായാലും എല്ലാം ഒരുപോലെയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞു വിടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വിരഹ ദുഃഖം അല്പം ആനന്ദാനുഭവം കലർന്നതായിരുന്നു ആ സമയം മുതൽ. അമുത പരംതു, ഇപ്പോൾ ഈ ഭഗവാന്റെ ഉപദേശം കൂടെ കിട്ടിയപ്പോൾ, ലഭിച്ചപ്പോൾ, അതിനുശേഷം ഭവത് വിചിന്ത, ഭഗവാനെ കുറിച്ചുള്ള ചിന്ത പരമസുഖൈക്യമായി സമഭവത്, പരമാനന്ദ അദ്വൈത രൂപമായി പരിണമിച്ചു. അദ്വൈതം എന്നുള്ളതാണ്, അതാണ് ഏകം, അദ്വൈതമല്ലാത്തത്, ഏകമായിട്ടുള്ളത്. അങ്ങനെ പരമാനന്ദ അദ്വൈത രൂപമായി, അതായത് നമ്മൾ തന്നെയാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു തത്വജ്ഞാനം, അത് ഗോപികളുടെ ഹൃദയമൊക്കെ ഇപ്പോൾ വളരെ നല്ല പരിപക്വമായി, ഇപ്പോൾ വളരെ പക്വമായി കഴിഞ്ഞു. അവർക്കിപ്പോൾ അങ്ങനെ വിരഹം ഒന്നും തോന്നുന്നില്ല. തത്വജ്ഞാനം ഉപദേശിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ. അതുകൊണ്ട് അവർക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത ആ ആത്മസാക്ഷാത്കാരം, ആ സച്ചിദാനന്ദ അനുഭവം അവർക്ക് സിദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഇനിയും ഭഗവാന്റെ അച്ഛനായ വസുദേവരുടെ ഒരു യജ്ഞയാഗത്തെ പറ്റിയാണ് പറയുന്നത്. മുനിവര നിവഹൈസ്തവാഥ പിത്ര ദുരിതശമായ ശുഭാനി പൃച്ഛ്യമാനൈ ത്വയി സതി കിം ഇദം ശുഭാന്തരൈർ ഇതി ഉരുഹസിതൈർ അഭിയാചിതസ്തദാ അസൌ. അഥ തവ പിത്ര, അനന്തരം ഭഗവാന്റെ പിതാവ് ദുരിതശമായ ദുരിതങ്ങളെ ശമിപ്പിക്കാൻ, ദുരിതശാന്തിക്ക് വേണ്ടിയുള്ള ശുഭാനി പൃച്ഛ്യമാനൈ മുനിവര നിവഹൈ, ദുരിതശാന്തിക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട ശുഭകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യാസൻ, നാരദർ മുതലായ മഹർഷിമാരോട് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. വ്യാസ ഭഗവാനും നാരദ മഹർഷിയും എല്ലാ സപ്തർഷികളും എല്ലാവരും, ധാരാളം മഹർഷിമാർ ഈ സമന്ത പഞ്ചകത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോടാണ് ഭഗവാന്റെ അച്ഛന് ചോദിക്കുന്നത്. അപ്പോൾ അവർ ത്വയി സതി ശുഭാന്തരൈ ഇതം കിം, അപ്പോൾ അവര് പറയുകയാണ് ഭഗവാൻ തന്നെയാണ്, ജഗദീശ്വരനായ ഭഗവാൻ തന്നെ പുത്രനായിരിക്കുമ്പോൾ ശുഭാന്തരൈ ഇതം കിം, മറ്റ് ശുഭകർമ്മങ്ങളെ കൊണ്ടുള്ള ഈ യാഗം അല്ലെങ്കിൽ ഈ ദുരിതശമന ദുരിതശമനം എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ ദുരിതശമന പ്രാർത്ഥനം എന്തിനാണ്? ഇതി ഉരു ഹസിതൈ എന്ന് പറഞ്ഞ് അവരൊക്കെ പൊട്ടിച്ചിരിച്ചു അത്രേ. അഭി, അങ്ങനെ പൊട്ടിച്ചിരിച്ചുവെങ്കിലും തഥാ അസൗ യാചിത, ഈ അവസരത്തിൽ ഇവരെ ഈ മഹർഷിമാരെല്ലാം പൊട്ടിച്ചിരിച്ചുവെങ്കിലും വസുദേവനെ കൊണ്ട് ഒരു യാഗം ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ യാഗം, അതായത് അത് പറയുന്നുണ്ട്, ഈ മഹർഷിമാര് പറയുന്നുണ്ട്, മഹർഷിമാര് പോകാൻ തുടങ്ങുമ്പോൾ വസുദേവര് അവരോട് ചോദിക്കുകയാണ്, ഏതു വിധമാണ് കർമ്മം ചെയ്യേണ്ടത്, അതായത് ജനന മരണത്തിന് ഹേതുവല്ലാതെ വരാനായിട്ട് ഏത് കർമ്മം ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു തരുന്നുണ്ട്, കർമ്മങ്ങളുടെ ഫലദാതാവായ വിഷ്ണുവിനെയാണ് കർമ്മങ്ങൾ കൊണ്ട്, യാഗങ്ങൾ കൊണ്ട് പൂജിക്കേണ്ടത്. ഭഗവാൻ വിഷ്ണു തന്നെയാണ് വസുദേവരുടെ പുത്രൻ. സകല കർമ്മങ്ങളെയും വിഷ്ണുവിനായി സമർപ്പിക്കുക, അതാണ് ഒരു മാർഗം. അതിന് ഫലം ഇച്ഛിക്കരുത്, അപ്പോൾ അത് ബന്ധഹേതുവായി വരില്ല. അതൊരു മഹായാഗമാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് വിഷ്ണുവിനായി സമർപ്പിക്കുക, അതിന്റെ ഫലം ഇച്ഛിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന കർമ്മം കൊണ്ട് ജനന മരണങ്ങൾ ഉണ്ടാകുന്നില്ല. സാധാരണയായിട്ട് ഒരു മനുഷ്യന് മൂന്ന് ആഗ്രഹങ്ങളാണുള്ളത്, ധനം വേണം, പിന്നെ കുടുംബം, പുത്രാന്മാധാര്യം, അങ്ങനെയുള്ള കുടുംബം, പിന്നെ സ്വർഗം, നമുക്ക് സ്വർഗത്തിൽ പോകണം, അങ്ങനെയുണ്ട്. അപ്പോൾ ധനം കൊണ്ട് യാഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ ധനത്തിന്റെ ആശയെ കുറയ്ക്കാം. അപ്പോൾ കുടുംബ ബന്ധങ്ങളെ, വിഷയങ്ങളെ, വിഷയസുഖങ്ങളെ അനുഭവിച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ അതിലൊരു വിരസത വന്നാൽ ആ ആഗ്രഹം ഇല്ലാതാക്കാം. പിന്നെ സ്വർഗ നമ്മൾക്ക് സ്വർഗത്തിൽ പോയാലും നമ്മളുടെ പുണ്യങ്ങൾ ഒടുങ്ങുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് പുറന്തള്ളും. അതുകൊണ്ട് സുഖത്തിന്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെടും എന്ന് മനസ്സിലാക്കി ആ സ്വർഗത്തിനോടുള്ള ആശയും ഉപേക്ഷിക്കുക. പിന്നീട് ഒരു മനുഷ്യൻ മൂന്ന് വിധ കടങ്ങളോടുകൂടിയാണ് ജനിക്കുന്നത്. ദേവകട ഋണങ്ങൾ എന്ന് പറയും, മൂന്ന് ഋണങ്ങൾ, ഋണം എന്ന് പറഞ്ഞാൽ കടമാണ്, ദേവഋണം, പിതൃഋണം, ഋഷിഋണം, അങ്ങനെ മൂന്ന് ഋണങ്ങളുണ്ട്, മൂന്ന് കടങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഈ മൂന്ന് കടങ്ങളും തീർക്കണം, അത് അവന്റെ കടമയാണെന്ന് ഭാഗവതം പറയുന്നു. യാഗങ്ങൾ കൊണ്ടാണ് ദേവന്മാരുടെ കടം തീർക്കുന്നത്. അധ്യയനം, അതായത് പണ്ട് ബ്രഹ്മചര്യമായിരുന്നല്ലോ, ഋഷികളുടെ അടുത്ത് പോയാണല്ലോ പഠിക്കാൻ പോയിരുന്നത്, ഋഷികളുടെ അടുത്തായിരുന്നു അധ്യയനം. അപ്പോൾ അങ്ങനെ ഋഷികടം വീട്ടും, പിന്നീട് പുത്രോത്പാദനം കൊണ്ടാണ് പിതൃകടം വീട്ടുന്നത്. അങ്ങനെ മൂന്ന് കടങ്ങളും തീർക്കാം. അപ്പോൾ ഈ മഹർഷിമാര് പറയുകയാണ്, ഇപ്പോൾ അങ്ങ് ഋഷികടത്തിൽ നിന്നും പിതൃകടത്തിൽ നിന്നും മുക്തനായിട്ടുണ്ട്. ഇനി യാഗം ചെയ്ത് ദേവകടത്തെയും ദേവഋണത്തെയും തീർക്കുക. അതിനുശേഷം ഗൃഹധർമ്മത്തെ ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കുക. അപ്പോൾ ഭഗവാൻ ശ്രീഹരിയെ പണ്ട് മുതലേ വസുദേവർ ഭക്തിയോടെ പൂജിച്ചിരുന്നതിനാലാണ് മഹാവിഷ്ണു തന്നെ അങ്ങയുടെ പുത്രനായിട്ട് ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഈ മുനിമാര് വളരെ വാക്കുകളൊക്കെ പറയുമ്പോൾ വസുദേവര് വളരെ സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് ആ മുനിമാര് തന്നെ യജ്ഞമൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ദാനങ്ങളും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ആ യജ്ഞങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അതാണ് ഇത്. അവര് യാഗമെല്ലാം ചെയ്യിച്ചു എന്ന് പറഞ്ഞതാണ് ഈ ശ്ലോകം. ഇനിയും അടുത്ത ശ്ലോകത്തില് പ്രമുദിത മിത്രജനെ, വളരെ സന്തുഷ്ടരായ ആ മിത്രങ്ങളോടും സുഹൃജനങ്ങളോടൊക്കെ കൂടി സുമഹതി യജനെ, ആ യാഗം വളരെ നല്ല യാഗം, അതായത് സുമഹദിയ യജനെ വളരെ എല്ലാ വിഭവങ്ങളോടും കൂടിയ വിഭവ സമൃദ്ധമായ ആ യാഗം വിദായമാനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോപ സഹ ആ ഗോപന്മാരും ബന്ധുക്കളോടൊക്കെ കൂടി ഏവ യദുജനമഹിത, യാദവന്മാരാൽ ബഹുമാനിക്കപ്പെട്ടവരായി, അതായത് ഈ ഗോപന്മാരെ ഈ യാദവന്മാരെ വളരെ ബഹുമാനിച്ചു അത്രേ. എന്തുകൊണ്ടാന്ന് വെച്ചാല് കൃഷ്ണനും ബലരാമനും ഒക്കെ കുഞ്ഞുനാളില് അവിടെയാണ് വളർന്നത്. അതുകൊണ്ട് ഇവർക്ക് ഈ ഗോപാലന്മാരോട് വളരെ താല്പര്യമായിരുന്നു, വളരെ വിഭവ സമൃദ്ധമായിട്ട് അവർക്ക് എല്ലാം കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അവരെ വളരെ ബഹുമാനിച്ച് ത്രിമാസമാത്രം, മൂന്ന് മാസക്കാലം ഭവതനുഷങ്കരസം പുരാ ഇവ ഭേജു, ഭഗവാന്റെ കൂടെ മൂന്ന് മാസം അവരെല്ലാം അങ്ങനെ സന്തോഷിച്ച് പരമാനന്ദം പൂണ്ട് പണ്ടത്തെ പോലെ അവിടെ കഴിഞ്ഞു. പണ്ട് എങ്ങനെയായിരുന്നോ അവർ അമ്പാടിയിൽ കഴിഞ്ഞത്, അതുപോലെ മൂന്ന് മാസം ഭഗവാന്റെ കൂട്ടത്തില് ഈ ഗോപന്മാരെല്ലാവരും വളരെ സന്തോഷമായിട്ട് സമന്തപഞ്ചകത്തിൽ കഴിഞ്ഞു. വ്യപഗമസമയെ വേർപിരിയുന്ന സമയത്ത് രാധാം സമേത്യ രാധയെ സമീപിച്ച് ദൃഢം ഉപഗുഹ്യ, രാധയെ വളരെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്ത്, അപ്പോൾ രാധയെ എല്ലാവരും യാത്ര പറയുകയാണ്, യാത്ര പറഞ്ഞപ്പോൾ രാധയുടെ അടുത്ത് നിന്ന് രാധയെ ആലിംഗനം ചെയ്തപ്പോൾ വീതഖേദം നിരീക്ഷ്യ, അപ്പോൾ അവക്ക് ദുഃഖങ്ങളൊന്നും ഇല്ല, ദുഃഖങ്ങളെല്ലാം പോയി അകന്ന ദുഃഖങ്ങളെല്ലാം അകന്നവളായിട്ട് കണ്ടിട്ട്, അതായത് ഭഗവാൻ നൽകിയ തത്വജ്ഞാനം ഈ എല്ലാ ഗോപികമാർക്കും ഒക്കെ വളരെ, അത് അവരുടെ ആത്മാവിനെ വളരെ നല്ലതാക്കി, അവരുടെ ദുഃഖമെല്ലാം മാറി എന്ന് കണ്ടിട്ട് പ്രമുദിത ഹൃദയ, ഭഗവാൻ വളരെ സന്തുഷ്ടചിത്തനായിട്ട് പുരം പ്രയാത തിരിച്ച് ദ്വാരകാപുരിയിലേക്ക് മടങ്ങി. പവനപുരേശ്വര അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ മാം ഗദേഭ്യ പാഹി, അപ്രകാരമുള്ള ഭഗവാൻ എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട്. അതായത് രാധ വളരെ പരമഭക്തിയായിരുന്നു കൃഷ്ണന്റെ. നമ്മള് ഭക്ത മീര എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു രാധയെന്നാണ് പറയുന്നത്. ആ രാധയെ സംബന്ധിച്ച് താൻ നൽകിയ തത്വോപദേശം ഫലിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഭഗവാൻ പ്രമുദിത ഹൃദയനായത് എന്നാണ്. ഇത് ഭട്ടതിരിപ്പാടിന്റെ കൽപ്പനയാണ്, അല്ലാതെ ഭാഗവതത്തിൽ ഇങ്ങനെയൊന്നും ഈ ശ്ലോകമൊന്നുമില്ല. ഭാഗവതത്തിൽ ഇല്ലാത്ത ഒരു കൽപ്പനയാണ് ഇത്, ഭട്ടതിരിപ്പാടിന്റെ വളരെ മനോഹരമായ ഒരു കൽപ്പനയാണ്. അങ്ങനെ രാധയെ പറ്റിയുള്ള എല്ലാ ഈ ഇത്രയും രാധയെ പറ്റി ഒരുപാട് ദശകങ്ങളിൽ നമ്മൾ കണ്ടു. ഭാഗവതത്തിൽ അങ്ങനെ ഒരു പേരെ കാണുന്നില്ല. അതാണ് അതിന്റെ ആ ഒരു ഭംഗിയും കൂടിയാണ് അത്. ഇനി നമുക്ക് നാളെ ദശകം 85 ജരാസന്ധവധവും ശിശുപാലവധവുമാണ് നാളെ കാണാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.